പരമരെ ദൈവനാമത്തിൽ വന്ദനം. നമ്മൾ എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എബ്രായ ലേഖനം 6 മുതൽ എബ്രായ ലേഖനകർത്താവ് വളരെ വിശദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പല സത്യങ്ങളും പറയാണ്. പ്രധാനമായിട്ടും എബ്രായ ക്രിസ്ത്യാനികളുടെ അടുത്ത് അവർക്ക് എന്താണ് യേശു ക്രിസ്തുവിൽ കൂടി ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ടാണ് എബ്രായ ലേഖനകർത്താവ് ശ്രമിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യവും അതേപോലെ യേശു ക്രിസ്തുവിന്റെ പുതിയ ഉടമ്പടിയിൽ കൂടി, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയിൽ കൂടി അവർക്ക് ലഭിക്കുന്ന ആത്മീയമായിട്ടുള്ള നന്മകൾ, അതുമാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എബ്രായലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ഇല്ലെങ്കിൽ മധ്യസ്ഥ ശുശ്രൂഷ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങുന്നത്. സ്വർഗത്തിലാണ്, ഭൂമിയിലല്ല. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലുതുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അന്നേരം എബ്രായലേഖന കർത്താവ് പറയുകയാണ് ഈ പുരോഹിതൻ സ്വർഗത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ആ സ്വർഗത്തിലെ കൂടാരമാണ് സത്യകൂടാരം, ട്രൂ ടാബർനാക്കിൾ. ഭൂമിയിലെ കൂടാരം അതിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. യാഥാർത്ഥ്യത്തിന്റെ മാതൃകയായിരുന്നു ഭൂമിയിലുണ്ടായിരുന്നത്. എന്നിട്ട് ആ സ്വർഗത്തിലെ കൂടാരത്തിൽ യേശു ക്രിസ്തു അർപ്പിച്ച യാഗം എന്നത് തന്റെ ശരീരവും രക്തവുമാണ് എന്ന് പറയുകയാണ്. അതാണ് ശ്രേഷ്ഠമായ യാഗം. പഴയ നിയമ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠമായ യാഗം എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ യാഗമായിരുന്നു. ആ യാഗം യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണെന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മുമ്പോട്ട് പറഞ്ഞപ്പോഴാണ് അവിടെ നമ്മൾ ചിന്തിച്ചത്, അവിടെ യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ എക്സലന്റ് മിനിസ്ട്രി. നൗ ഹി ഹാഡ് ഒബ്റ്റെയിൻഡ് എ മോർ എക്സലന്റ് മിനിസ്ട്രി by as much as he is also a mediator of a better covenant which has been enacted on better promises. adana nammal kaiyna aichil vishadamayittu chindichathu or excellent ministry yesu christuvin undu bhoomiyilulla purohithanmarekkal leviya purohithathilulla avarekkal mechamayittulla oru ministry aanu yesu christuvinte adu nilanilkunnathaanu maattam varathathaanu thannude aduthu varunnavarkku ennekkum avare rakshikkan kayyunnathaanu ennu 7-aamathe adhyayathil parayunu. adondre it's an excellent ministry. ഇറ്റ്സ് എ ബെറ്റർ കവനന്റ്. കാരണം അത് യേശു ക്രിസ്തു തന്റെ രക്തം കൊണ്ട് സ്ഥാപിച്ച ഉടമ്പടി ആയതുകൊണ്ട് അത് ഒരു ബെറ്റർ കവനന്റ് ആണ്. അത് ഉന്നതമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടി എന്ന് മാത്രമല്ല, ഉന്നതമായിട്ടുള്ള ഉടമ്പടിയാണ്. ന്യൂ കവനന്റ് ആൻഡ് ഇറ്റ്സ് എ ബെറ്റർ കവനന്റ്. മാത്രമല്ല, ആ ബെറ്റർ കവനന്റിൽ പ്രവേശിക്കുന്നവർക്ക് ബെറ്റർ പ്രോമിസസ് ഉണ്ട്, ഉന്നതമായ വാഗ്ദത്തങ്ങൾ. അന്നേരം എക്സലന്റ് മിനിസ്ട്രി, ബെറ്റർ കവനന്റ് ആൻഡ് ബെറ്റർ പ്രോമിസസ്. അന്നേരം ഈ കവനന്റ് എന്ന് പറയുന്നത്, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്. ഒരു കോൺട്രാക്ട്, രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ എത്തിച്ചേരുന്നതാണ് ഉടമ്പടി. ദൈവം പഴയ നിയമത്തിലും പല പല ഉടമ്പടികൾ മനുഷ്യരുമായിട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ള ഉടമ്പടിയിലെ പുതിയ ഉടമ്പടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഉടമ്പടിയുമാണിത്. അന്നേരം പഴയ ഉടമ്പടിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിനെ ബെറ്റർ ഉടമ്പടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇസ്രായേൽ മക്കളെ അവരുടെ കൈക്ക് പിടിച്ച് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടി പോലെയല്ല. അന്നേരം ആ ഉടമ്പടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതൊരു ബെറ്റർ കവനന്റ് ആവുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഉടമ്പടി എന്താണ് എന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ എന്താണ് ബെറ്റർ കവനന്റിലുള്ള ബെറ്റർ പ്രോമിസസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ കോൺട്രാക്റ്റിലും പ്രോമിസുകൾ ഉണ്ടായിരുന്നു. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞില്ല, നമുക്ക് പെട്ടെന്ന് ആ വാക്യം ഒന്നെടുത്ത് നോക്കാം. പുറപ്പാട് ദിവസം 24-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് ആ കവനന്റ് മോശ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ചൊരിഞ്ഞുകൊണ്ട് ആ കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ആ കവനന്റിലുള്ള പ്രോമിസസ് എന്താണെന്നുള്ളത് ആവർത്തന പുസ്തകത്തിലാണ് മോശ പറയുന്നത്. ആവർത്തന പുസ്തകം അതിന്റെ 28-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ ആ കവനന്റിൽ കടന്നു വന്നവർക്ക് ലഭിക്കുന്ന നന്മകൾ, പ്രോമിസസ് ഉണ്ട് ആ കവനന്റിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ. കാരണം ഇസ്രായേൽ എന്നുള്ള രാജ്യവുമായിട്ട് അല്ലെങ്കിൽ ജാതിയുമായിട്ട് ദൈവം ചെയ്തൊരു കവനന്റാണത്. ആ കവനന്റാണ് നമ്മൾ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പ്രതിനിധിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. നേരെ ഇവിടെ പറയാണ്, നീ ഈ കോൺട്രാക്റ്റിലേക്ക് ചേരുകയാണെങ്കിൽ, എന്റെ വാക്കുകൾ നീ അനുസരിക്കുകയാണെങ്കിൽ, കോൺട്രാക്റ്റിൽ ചേരുമ്പോൾ എന്റെ ടേംസ് നീ അനുസരിക്കണം. അത് നീ അനുസരിച്ചാൽ ഞാൻ നിനക്ക് ഇതൊക്കെ തരും. അതാണ് കോൺട്രാക്റ്റിലെ ടേംസ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് സിദ്ധിക്കും. 2-ാമത്തെ വാക്യം മുതൽ, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിങ്ങളുടെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ വേറെ വരും 7 വഴിയായി നിന്റെ മുമ്പിൽ ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധജനമാക്കും. തഴികി വരുമ്പോൾ പറയാണ്, നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി തരും, തക്ക സമയത്ത് നിനക്ക് മഴ തരും, നിന്റെ ഭണ്ഡാരത്ത് നിനക്ക് അനുഗ്രഹിക്കേണ്ടത് ദൈവം ആകാശം തുറക്കും, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങുകയില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നിന്നെ വാലല്ല നിന്നെ തലയാക്കും, താഴ്ച പ്രാപിക്കുകയില്ല എന്ന് പറയുകയാണ് ഇത്. എന്നാൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങൾ യാതൊന്നും നിന്നെയും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിക്കാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറും. ഇതാണ് നീണ്ട ഒരു വാഗ്ദത്ത നിരയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അത് ബ്രേക്ക് ചെയ്താലുള്ള ശാപമുണ്ട്, അത് വളരെ നീണ്ടതാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വാഗ്ദത്തമാണ്, ഓൾഡ് കവനന്റിലെ വാഗ്ദത്തമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കവനന്റ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട കവനന്റ് അതിനേക്കാൾ ബെറ്റർ ആണെന്ന് മാത്രമല്ല, ആ ബെറ്റർ കവനന്റിൽ ബെറ്റർ പ്രോമിസസും ഉണ്ട്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ബെറ്റർ പ്രോമിസ്? ഇവിടെ പറഞ്ഞിരിക്കും, നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നമ്മളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും, നമ്മൾ വലിയ വീട് വാങ്ങിക്കും, കാർ വാങ്ങിക്കും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ ചെയ്യുന്നത് അനുഗ്രഹിക്കപ്പെടും, എല്ലാം ബ്ലെസ്സിംഗ്, ഭൗതികമായിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്ങും അത് ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡിംഗ് ആരോഗ്യം, രോഗസൗഖ്യം എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ബെറ്ററായിട്ട് ഒരാൾക്ക് ലഭിക്കാനുള്ള കവനന്റ്? അതാണ് എബ്രായ ക്രിസ്ത്യാനിയുടെ അടുത്ത് പറയുന്നത്, ആ കവനന്റിന്റെ വാഗ്ദത്തമാണ് എബ്രായ ക്രിസ്ത്യാനിയുടെ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺട്രാക്റ്റാണ്. അപ്പം ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ, നമ്മളെല്ലാവരും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ കോൺട്രാക്ട് നമുക്ക് തരും. നമ്മൾ ആ കോൺട്രാക്ട് വായിച്ചു നോക്കിയിട്ട് ആ കോൺട്രാക്ട് സൈൻ ചെയ്യണം. ആ കോൺട്രാക്റ്റിൽ അവരുടെ ടേംസ് അവർ പറയും, അവരെന്താണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. നേരെ ഞാൻ ജോയിൻ ചെയ്യുമ്പോഴും എനിക്കൊരു കോൺട്രാക്ട് പേപ്പർ വന്നു, ഞാനത് വായിച്ചു തന്നപ്പോൾ എനിക്ക് അവരതിൽ വാഗ്ദത്തം ചെയ്തത്, സാലറി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനത് സൈൻ ചെയ്യുമ്പോൾ ആ സാലറിക്ക് ഞാൻ യോഗ്യനാണ്, ഞാൻ ആ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുമ്പോഴേക്കും. നേരം ഈ പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ഉടമ്പടിയിൽ ദൈവം എന്തൊക്കെയാണ് വാഗ്ദത്തം? ആ വാഗ്ദത്തമാണ് നമ്മൾ താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഹീലിംഗ് ഒരു വാഗ്ദത്തമായിട്ട് പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിലേക്ക് വന്നവർക്കൊരു വാഗ്ദത്തമായിട്ട് അത് പറയുന്നില്ല. സാമ്പത്തിക അനുഗ്രഹം ഒരു വാഗ്ദത്തമായിട്ട് അവിടെ പറയുന്നില്ല. നമ്മുടെ മക്കളുടെ അനുഗ്രഹം, നിലത്തിലെ അനുഗ്രഹം, നമ്മളുടെ ബിസിനസ്സിലെ അനുഗ്രഹം, നമ്മുടെ ജോലിയിലെ അനുഗ്രഹം, ഇതൊന്നും പുതിയ നിയമത്തിലെ വാഗ്ദത്തമല്ല. ഇതൊന്നും ഈ കോൺട്രാക്റ്റിൽ ദൈവം വാഗ്ദത്തമായി കൊടുത്തിട്ടേയില്ല. മറിച്ച് എന്താണ് അവിടെ വാഗ്ദത്തമായിട്ട് കൊടുത്തിരിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ അവിടെ വായിച്ചത്. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു, അവിടെ ഒന്നാമത്തേത്, ഞാൻ അവരുടെ പാപങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, ഇനി ഞാൻ അവരുടെ അകൃത്യങ്ങളെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഓർക്കുകയില്ല എന്നുള്ളത് ഒന്നാമത്തെ പ്രോമിസ്. രണ്ടാമത്തേത്, ഇനി അവരിൽ ആരും കൂട്ടുകാരെയും തന്റെ സഹോദരനെയും അറിയുകയില്ല, എല്ലാവരും എന്നെ വ്യക്തിപരമായിട്ട് അറിയുമെന്നുള്ളത് മൂന്നാമത്തേത്. അതുകൂടാതെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ നിയമം അവരുടെ ഹൃദയത്തിലാക്കി അവരുടെ ഉള്ളിൽ എഴുതും, ഞാൻ അവർക്ക് ജനമായും അവരെനിക്ക് ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായിരിക്കും എന്നുള്ളതാണ് പ്രോമിസ്. ഇത് കുറച്ചുകൂടി വിശദീകരിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ, ദൈവം വായിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ക്ഷമയും പരിപൂർണമായിട്ടുള്ള പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും, പാപപൂർണമായിട്ടുള്ള കല്ലായിട്ടുള്ള നമ്മുടെ പാപ ഹൃദയത്തെ നീക്കുകയും മാംസളമായ ഒരു പുതിയ ഹൃദയം നമുക്ക് തരികയും, ദൈവത്തിന്റെ നിയമങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടുകയും പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടുകയും ആത്മാവിനാൽ നയിക്കപ്പെടുകയും നടത്തപ്പെടുകയും ദൈവീക സ്വസ്ഥതയായിട്ടുള്ള ശബത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വസിക്കുകയും ദൈവത്തെ സ്വന്തം പിതാവെന്ന നിലയിൽ അറിയുകയും ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുക എന്ന് തുടങ്ങി അതിമഹത്വമായിട്ടുള്ള വാഗ്ദത്തങ്ങളായിരുന്നു. പഴയ ഉടമ്പടിയിൽ സാധിക്കാതിരുന്നതാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ നമ്മൾ പഴയ ഉടമ്പടി പ്രകാരമുള്ളതാണോ പുതിയ ഉടമ്പടി പ്രകാരമുള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കേൾക്കുന്ന പ്രസംഗങ്ങൾ പെന്തക്കോസ് കോളത്തിലും ബാക്കി ക്രിസ്തീയ സമൂഹങ്ങളിലും കേൾക്കുന്ന 90% പ്രസംഗങ്ങൾ, എന്റെ ഒരു കൺക്ലൂഷനാണ്, എന്റെ ഒരു ഒബ്സർവേഷനാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേറെ ബോധ്യങ്ങളുണ്ടായിരിക്കും. 90% പ്രസംഗങ്ങളും ഭൗതിക നന്മകളെ പറ്റിയുള്ളതാണ്. നിങ്ങൾ ടി വി തുറന്നു കഴിഞ്ഞാൽ എല്ലാം അതാണ്. ഇതിനു വേണ്ടിയിട്ട് യേശുക്രിസ്തു രക്തം ചൊരിയേണ്ട കാര്യമില്ലായിരുന്നു. യേശുക്രിസ്തു ഒരു ബ്ലഡ് ചൊരിഞ്ഞൊരു കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊന്നും പുതിയ നിയമത്തിൽ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു ഈ കോൺട്രാക്റ്റിൽ അതില്ല, ഞാനത് എഴുതിയിട്ടില്ല. ഞാനിപ്പം എന്റെ കമ്പനിയിലെടുത്ത് കോൺട്രാക്റ്റ് ഇല്ലാത്തൊരു കാര്യം എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ അവരതിന് തരം ബാധ്യസ്ഥരല്ല. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളല്ല. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളതല്ല. എന്നാൽ മനുഷ്യന് എന്താണ് വേണ്ടത്? മനുഷ്യന് വേണ്ടത് പുതിയ ഉടമ്പടിയിലാണെങ്കിലും അവർക്ക് പഴയ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളാണ് വേണ്ടത്. അതാണ് അവർക്ക് സന്തോഷവും. പാപത്തിൽ നിന്നുള്ളൊരു മോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേൾക്കാനായിട്ട് അധികം ആൾക്കാരൊന്നുമില്ല. ഇന്ന് ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ആൾക്കാരുടെ കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം, യഥാർത്ഥത്തിലുള്ള പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തം പ്രസംഗിക്കുന്ന ആൾക്കാരുമില്ല, കേൾക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക്. അധികം ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനായിട്ട് താല്പര്യമില്ല. കാരണം അവരുടെ മനസ്സ് പഴയ ഉടമ്പടിയിലാണ്. പഴയ ഉടമ്പടിയിലെ സമയത്ത് അത് ഭൗതികമായിട്ടുള്ള നന്മകളായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ പറയുകയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു മെസ്സേജ്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. യേശുക്രിസ്തു അതാണ് പ്രസംഗിച്ചത്, ശിഷ്യന്മാരതാണ് പ്രസംഗിച്ചത്, പെന്തക്കോസ് നാൾ വരെയും അതാണ് പ്രസംഗിച്ചത്. പെന്തക്കോസ് നാളിന് ശേഷം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവർ പ്രസംഗിച്ചില്ല. കാരണം സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗോഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അതിൽ കൂടി ആത്മീയ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികൾ ലഭിച്ചു വരികുന്നു. അതുകൊണ്ട് പിന്നീട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അവർ പ്രസംഗിച്ചില്ല. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പുതിയ കവനന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ചിന്തകൾ പഴയ ഉടമ്പടിയിലാണ്. അന്നേരം അവരുടെ വാഗ്ദത്തങ്ങളുടെ നോട്ടവും പഴയ ഉടമ്പടിയിലാണ്. പുതിയ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ അവരുടെ ആഗ്രഹവും ജീവിതവും അവരുടെ പ്രാർത്ഥനയും എല്ലാം പഴയ ഉടമ്പടിയിലെ കാര്യങ്ങളാണ്. എന്നാൽ യേശുക്രിസ്തു രക്തത്താൽ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഉടമ്പടിയിൽ കൂടി, ആ കോൺട്രാക്റ്റിൽ കൂടി പഴയ നിയമത്തിൽ ഉള്ളവർക്ക് സാധിക്കാതിരുന്നത്, ഇല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതിരുന്നത് പഴയ ഉടമ്പടിയാൽ സാധിക്കാതിരുന്നത്, അതിന് കുറവുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അവർക്കുണ്ടായിരുന്നു. രോഗസൗഖ്യം ഉണ്ടായിരുന്നു, സാമ്പത്തിക നന്മകളുണ്ടായിരുന്നു, എല്ലാ നന്മകളും ഉണ്ടായിരുന്നു, അതിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ഓപ്പൺ ചെയ്യാനായിട്ട് ദൈവത്തിന് തടസ്സമുണ്ടായിരുന്നു. കാരണം മനുഷ്യന്റെ പാപഹൃദയം നീക്കപ്പെട്ടിട്ടില്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഹി സ്റ്റാർട്ടഡ് എ ന്യൂ കവനന്റ്. അവന്റെ രക്തത്താൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ആ പുതിയ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നവർക്ക് പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തമാണുള്ളത്. അങ്ങനെ ദൈവം നല്ലവനായതുകൊണ്ട് ഞാനിപ്പോ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ കോൺട്രാക്ടിൽ ബോണസിനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല. അവർക്കൊന്നും നമുക്ക് ബോണസ് എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാനേ പറ്റത്തില്ല. അതവർ തന്നാൽ നല്ലത്, തന്നില്ലെങ്കിൽ നമുക്കൊരു പരാതിയും പറയാനായിട്ട് എഴുതിയിട്ടില്ല. അത് വാഗ്ദത്തമല്ല. അവർ ചിലപ്പോൾ ബോണസ് തരാറുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ദൈവം നല്ലവനായതിനാൽ ദൈവം നമുക്ക് ഭൗതിക നന്മകളും തരും. തരില്ല എന്ന് ഞാൻ പറയുന്നില്ല. സാമ്പത്തിക അനുഗ്രഹങ്ങളും തരും. നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നമുക്ക് തരും. നമ്മളീ പറഞ്ഞിരിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നേക്കാം. എന്നാൽ അതൊന്നും പുതിയ നിയമത്തിലെ വാഗ്ദത്തമല്ല. പുതിയ നിയമത്തിലെ വാഗ്ദത്തം സ്പിരിച്വലാണ്. അതുകൊണ്ടാണ് എഫ് എസ് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നിങ്ങളെ അവൻ അനുഗ്രഹിച്ചിട്ട്, ഇറ്റ് ഇസ് ഓൾറെഡി ഡൺ. ആ കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ ആ സ്പിരിച്വൽ ബ്ലെസ്സിംഗിന് അവകാശിയായി തീർന്നു. എന്നാൽ സ്പിരിച്വൽ ബ്ലെസ്സിംഗിന് താല്പര്യമില്ലാത്ത ഭൗതികമായിട്ടുള്ള ചിന്തിക്കുന്ന വ്യക്തികൾ അതിലേക്കേ ചിന്തിക്കത്തുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞത് ഇന്ന് ആൾക്കാർക്ക് വേണ്ടത് ഭൗതിക നന്മകളാണ്, ആൾക്കാർ പ്രസംഗിക്കുന്നതും ഭൗതിക നന്മകളും. രണ്ട് തരത്തിലുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത്. ഒന്ന്, ഭൗതിക നന്മകളെ പറ്റിയുള്ള പ്രസംഗങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളെ വാലല്ല തലയാക്കും, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കടം മാറും, നിങ്ങളുടെ രോഗം മാറും, ക്ഷീണം മാറും, എല്ലാം പറയുന്ന ഭൗതിക നന്മകളുടെ പ്രസംഗങ്ങൾ. രണ്ടാമത്തേത് എക്സ്റ്റേണൽ ഹോളിനെസ് പ്രസംഗിക്കപ്പെടുന്ന പരീക്ഷ പ്രസംഗങ്ങൾ. നിങ്ങളുടെ സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ നീളവും വീതിയും ആഭരണവും ഇങ്ങനത്തെ കാര്യങ്ങളെ തന്നെ എംഫസൈസ് ചെയ്ത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഴയ നിയമത്തിലെ പരീശന്മാരുടെ പ്രസംഗം. ഇത് രണ്ടും പുതിയ ഉടമ്പടിയുടെ പ്രസംഗമല്ല, പുതിയ ഉടമ്പടിയുടെ മെസ്സേജുമല്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി പുതിയ ഉടമ്പടിയിലേക്ക് സ്ഥാപിക്കപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ദൈവം നിന്റെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരോട് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമങ്ങളാകുന്നു, ഞാൻ അവരുടെ ന്യായപ്രമാണം അവർക്ക് ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യുകയാണ്. ആ ഹൃദയത്തെ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവന്റെ പുറമേയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. പഴയ നിയമത്തിൽ ഹൃദയം ചേഞ്ച് ചെയ്യപ്പെടാത്തതുകൊണ്ട് പുറമേയുള്ള എക്സ്റ്റേണൽ കൽപ്പനകൾ കൊടുത്തു. ഇന്നും എക്സ്റ്റേണൽ കൽപ്പനകൾ പ്രസംഗിക്കുന്ന വ്യക്തികൾ പഴയ ഉടമ്പടിയുടെ പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. ഭൗതിക നന്മകൾ പ്രസംഗിക്കുന്ന വ്യക്തികൾ പഴയ ഉടമ്പടിയുടെ പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണം പോലും അതിനാവശ്യമുണ്ടായിരുന്നില്ല. എക്സ്റ്റേണൽ വിശുദ്ധിക്കോ ഭൗതിക നന്മകൾക്കോ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി യേശുക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് എക്സ്റ്റേണലായിട്ടുള്ള വിശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല, ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ടുമല്ല, മറിച്ച് ഹൃദയത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടും ആത്മീയ നന്മകൾക്കും വേണ്ടിയിട്ടാണ്. ഇതാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് പുതിയ ഉടമ്പടിയുടെ മെസ്സേജ് കേൾക്കാനായിട്ടേ ഇല്ല. പുതിയ ഉടമ്പടി എന്താണെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പുതിയ ഉടമ്പടി എന്താണെന്ന് ആൾക്കാർക്കറിയില്ല. പുതിയ ഉടമ്പടിയിൽ കൂടി ദൈവം ചെയ്തത് എന്താണെന്ന് അറിയത്തില്ല. ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടില്ല. പത്രോസിന്റെ ലേഖനത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. 2 പത്രോസിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും തന്നിരിക്കുന്നു. അവയാൽ നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടയായിട്ടുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് ഈ ലോകത്തിലെ ചില കാര്യങ്ങളല്ല, ഈ ലോകത്താലുള്ള മോഹം വിട്ടൊഴിഞ്ഞ് നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനായിട്ടുള്ള ബ്ലെസ്സിംഗ് ആണ്. അതിനാണ് പറഞ്ഞിരിക്കുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന് ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം തന്നിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞത്. ഇവിടെ ഒരു കവനന്റ് യേശു ക്രിസ്തു സ്ഥാപിച്ചു. ആ കവനന്റ് എന്തിനാണ് സ്ഥാപിച്ചത്? ഭൗതികമായിട്ട് നന്മകൾ തരാനായിട്ട് അല്ലെങ്കിൽ ഈ കവനന്റ് ആവശ്യമില്ലായിരുന്നു. യേശു ദൈവത്തിന് അല്ലാതെ തന്നെ ചെയ്യാം. ദൈവത്തിന് ഇന്ന് ജാതികൾക്ക് പോലും ദൈവം അത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ കവനന്റിൽ വരുന്നവർക്ക് സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകളെല്ലാം നിർമ്മിച്ചിരിക്കുകയാണ്. അതിന് താല്പര്യമുള്ളവർക്ക് ബൈ ഫെയ്ത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എബ്രായലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇനി മുതൽ നിനക്ക് ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയാം. നിങ്ങൾക്ക് ദൈവഹിതം അറിയാനായിട്ട് ഒരു പ്രവാചകന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നിങ്ങളുടെ അടുത്തുള്ള ദൈവത്തിന്റെ ഹിതം ദൈവത്തെ സംസാരിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാനായിട്ട് ഇനി ഒരു ഇടനിലക്കാരനായിട്ടുള്ള പുരോഹിതന്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. കാരണം യേശുക്രിസ്തു നിനക്കും ദൈവത്തിനും മധ്യത്തിൽ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഡയറക്റ്റ്ലി ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് നിനക്ക് കയറി ചെല്ലാം. അതാണ് അവിടെ പഠിക്കുന്നത്. ഇനി മുതൽ ദൈവത്തെ അറിയുക എന്ന് ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പരിശുദ്ധാത്മാവ് തന്നെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തും. എന്നാൽ ഈ കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് അതൊന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത അതിലേക്ക് വരാം. അങ്ങനെ പുതിയ കവനന്റ് വന്നപ്പോൾ, പുതിയ ഉടമ്പടി വന്നപ്പോൾ ആദ്യത്തേത് ഒബ്സലേറ്റ് ആയി കഴിഞ്ഞു. ഇറ്റ് ഈസ് ഒബ്സലേറ്റ്. പഴയ പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാനെടുത്തിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതുപോലെ പഴയ കവനന്റ് യേശുക്രിസ്തുവിന്റെ രക്തത്തോടുകൂടി, യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി പഴയ കവനന്റ് ഒബ്സലേറ്റ് ആയി. ദേവാലയവും ശുശ്രൂഷകളും എല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒബ്സലേറ്റ് ആയി. എന്നാൽ അത് ഭൗതികമായി തന്നെ കുറച്ച് വർഷങ്ങൾ കൂടി നിലനിന്നു. അതിനുശേഷം കർത്താവ് തന്നെ പ്രവചിച്ചതുപോലെ അവർ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആ ദേവാലയവും പൌരോഹിത്യവും എല്ലാം ദൈവം ലിറ്ററലി തന്നെ ഇടിച്ചു കളഞ്ഞ് നശിപ്പിച്ചു. ഇന്ന് അത് നിലനിൽക്കുന്നില്ല. ഇന്ന് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള യഥാർത്ഥ മെൽക്കീസേദെക്കിന്റെ പ്രമുഖമായുള്ള പൌരോഹിത്യമാണ് നിലനിൽക്കുന്നത്. അതാണ് വിശ്വാസികളുടെ പൗരോഹിത്യം. ഇതാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കി കളഞ്ഞിരിക്കുന്നു. പഴയതായിരിക്കുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇനി എബ്രായലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. എബ്രായലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ഭൗതിക കൂടാരത്തിലെ പഴയ ഉടമ്പടിയുടെ കീഴിൽ എങ്ങനെയായിരുന്നു അവരുടെ ആരാധനയും അവരുടെ ചട്ടങ്ങളും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഭൗതിക കൂടാരത്തിലെ പൗരോഹിത്യം എങ്ങനെയായിരുന്നു, ഫസ്റ്റ് കവനന്റിൽ എങ്ങനെയായിരുന്നു ദേവാലയത്തിൽ കാര്യം നടന്നത്, എന്നിട്ട് അതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയിൽ നിഴലിൽ എന്തായിരുന്നു നടന്നത്, അതേ നിഴലിൽ തന്നെ പൊരുളായിട്ടുള്ള സ്വർഗത്തിൽ എന്താണ് നടന്നത്, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന ഒരു അധ്യായമാണ് 9-ാമത്തെ അധ്യായം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഭൗതിക കൂടാരത്തിൽ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത സ്വർഗീയ കൂടാരത്തിൽ നടക്കുന്നതിന്റെ നിഴലായിട്ടുള്ള ഭൗതിക കൂടാരത്തിൽ എന്താണ് നടന്നത്, അതിന്റെ തന്നെ റിയാലിറ്റി ആയിട്ടുള്ള പൊരുളായിട്ടുള്ള യേശുക്രിസ്തു യഥാർത്ഥ യാഗം സ്വർഗീയ കൂടാരത്തിൽ ചെയ്തപ്പോൾ എന്താണ് നടന്നത്, ഈ കാര്യങ്ങൾ രണ്ടാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായിട്ടുള്ള വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. നേരം പറയാണ്, ലൗകികമായിട്ടുള്ള ഒരു ഫിസിക്കൽ വിശുദ്ധ മന്ദിരം പഴയ നിയമത്തിലെ പഴയ ഉടമ്പടിക്കുള്ള ചട്ടങ്ങൾക്കുണ്ടായിരുന്നു. ഇതിൽ ആ കൂടാരത്തിൽ എന്തൊക്കെയായിരുന്നു ഉള്ളത് എന്നുള്ളത് എബ്രായലേഖനത്ത് വിശദീകരിക്കാം. ഒരു കൂടാരം ചമച്ചു, അതിന് രണ്ട് ഭാഗമുണ്ടായിരുന്നു. രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം വിശുദ്ധ സ്ഥലവും രണ്ടാമത്തേത് അതിവിശുദ്ധ സ്ഥലവുമായിരുന്നു. പ്രാകാരമുണ്ടായിരുന്നു, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവുമാണ് ഇവിടെ കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. ഒരു കൂടാരം ചമച്ചു, ഇത് മോശ ചമച്ച കൂടാരമാണ്. ശലോമോന്റെ ദേവാലയത്തിലും അതേ മാതൃക തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്നാൽ മോശയുടെ കൂടാരത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നിരിക്കുന്നത്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞു. എന്നാലും ആദ്യത്തെ പാർട്ടിൽ ഈ കാര്യങ്ങളാണുള്ളത്, അതിന് വിശുദ്ധ സ്ഥലമെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഒരു ആത്മീയ അർത്ഥമുണ്ട്. ആത്മീയ അർത്ഥങ്ങൾ വിശദീകരിക്കാനായിട്ട് ടൈമില്ല, അതുകൊണ്ട് ഞാനത് വിട്ട് അത് പറയാതെ പോവുകയാണ്. രണ്ടാമത്തെ തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന വേറൊരു കൂടാരമുണ്ടായിരുന്നു. എന്നാൽ ഇത് തമ്മിൽ ഒരു തിരശ്ശീല കൊണ്ട് മറച്ചിരുന്നു. അതിവിശുദ്ധമെന്ന സ്ഥലമുണ്ടായിരുന്നു. അതിന്റെ അകത്ത് വേറെ കാര്യങ്ങളുണ്ട്. അതിനും വളരെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിന്റെയും ഡീറ്റെയിലേക്ക് എബ്രായലേഖനം കർത്താവും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അതിലേക്ക് പോകാനായിട്ട് സമയമില്ല. ഞാൻ ഇതിനു മുമ്പ് വേറൊരു മെസ്സേജിൽ അതിന്റെ ഡീറ്റെയിലായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടുവെക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാം തിരശ്ശേരിക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവൻ പൊഞ്ഞു പൊതിഞ്ഞ നിയമവട്ടവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്തപൊടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കരൂപുകളും ഉണ്ടായിരുന്നു. ഇത് ഓരോന്നായി ഇപ്പോൾ വിവരിക്കാൻ കഴിയില്ല. എന്നാൽ ഇത് ഓരോന്നായിട്ട് തന്നെ വിവരിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതിനുള്ള സമയമില്ല. ഇപ്പോൾ ആ കോണ്ടക്സ്റ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എബ്രായ ലേഖനകർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമുക്കിതിന്റെ റിയൽ അർത്ഥം നമുക്ക് വേണമെങ്കിൽ ദൈവാനം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് പുറപ്പാട് പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 33-34 വാക്യങ്ങളിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. പുറപ്പാട് പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 33-34 വാക്യങ്ങളിൽ പറയുകയാണ്, ഈ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പൊന്നു 32-ാമത്തെ വാക്യം, പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുകളുള്ളതും വെള്ളികൊണ്ടുള്ളതുമായ നാല് ചുവടിന്മേൽ നിൽക്കുന്ന നാല് ഖദിരസ്തംഭങ്ങളിൽ അത് തൂക്കിയിടണം. തിരശ്ശീലയുടെ കാര്യമാണ്. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്ക് അകത്തു കൊണ്ടുചെന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർപിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന് മീതെ കൃപാസനം വെക്കണം. അന്നേരം ഇതാണ് ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വലിയൊരു തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കി സെപ്പറേറ്റ് ചെയ്യണം. അതിവിശുദ്ധ സ്ഥലത്ത് അവിടെ പറഞ്ഞിരിക്കുകയാണ് സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുകളിൽ കൃപാസനം വെക്കണം. ആ കൃപാസനത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. ഇതാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ വിശദീകരിക്കാനായിട്ട് കൂടുതൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം, ഇങ്ങനെ കാര്യം തീർന്ന ശേഷം, പുരോഹിതന്മാർ നിത്യം ഡെയിലി മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. നേരം പറയുകയാണ്, ഈ തിരശ്ശീല നിൽക്കുന്നതിനാൽ പുരോഹിതന്മാർക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാനായിട്ടുള്ള ഫ്രീഡമില്ല. അവർ എല്ലാ ദിവസവും കണ്ടിന്യൂലി അവർ ആരാധന കഴിക്കുന്നത് മുൻകൂടാരത്തിലാണ്, വിശുദ്ധ സ്ഥലത്താണ്, അതിവിശുദ്ധ സ്ഥലത്തല്ല. രണ്ടാമത്തേതിൽ എന്ന് വെച്ചാൽ, പിന്നീട് ആണ്ടിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം, മഹാപാപപരിഹാര ദിനത്തിൽ രണ്ടാമത്തേതിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. അവൻ ചെല്ലുന്നത് രക്തം കൂടാരതയല്ല, രക്തം കൊണ്ടാണ് ചെല്ലുന്നത്. കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ട് അവൻ ചെല്ലും. എന്നിട്ട് അവൻ തന്റെയും തന്റെ ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കും. നേരം വർഷത്തിന്റെ ഒരിക്കൽ മഹാപാപപരിഹാര ദിനത്തിൽ ഇതാണ് മഹാപുരോഹിതൻ ചെല്ലുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇവിടെയാണ് എബ്രായ ലേഖന കർത്താവിന്റെ ഒരു റിയാലിറ്റി പറയുന്നത്. എബ്രായ ലേഖന കർത്താവ് എന്താണ് ഈ പഴയ കൂടാരം ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഈ മുൻകൂടാരം അഥവാ തിരശ്ശീല നിൽക്കുന്നിടത്തോളം കാലം അത് പരിശുദ്ധാത്മാവ് ഒരു മെസ്സേജ് എല്ലാ മനുഷ്യർക്കും കാണുന്ന രീതിയിൽ പറയുകയാണ്. എന്താണെന്നറിയാമോ? അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി ഓപ്പണായിട്ടേ ഇല്ല. ആ വഴി അടഞ്ഞാണ്ടിരിക്കുന്നത്. അതായത് ദൈവസാന്നിധ്യത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിട്ടില്ല. ഈ വഴി എപ്പോഴാണ് അടഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചു. പാപം മനുഷ്യൻ ചെയ്തപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു തിരശ്ശീല വന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ, മനുഷ്യന്റെ പാപഹൃദയത്തിൽ ഒരു അഗ്രചർമ്മം വന്നു, ദൈവവും മനുഷ്യനും തമ്മിലാകുന്നു. അതേപോലെ തന്നെ ദൈവം മനുഷ്യന്റെ മുമ്പിൽ ഒരു തിരശ്ശീല ഇടുകയാണ്. ആ തിരശ്ശീല ഏതെങ്കിലും വീണതാണ്, പിന്നീട് അത് തുറന്നിട്ടേ ഇല്ല. ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവം മനുഷ്യന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, യു ഡോണ്ട് ഹാവ് ദ ആക്സസ് ടു മീ, എന്റെ പ്രസൻസിലേക്ക് നിനക്ക് ആക്സസ് ഇല്ല, നിനക്കൊരിക്കലും എന്റെ പ്രസൻസിലേക്ക് കടക്കാനായിട്ട് കഴിയുകയില്ല എന്നതാണ്. അന്നേരം വഴി തുറക്കപ്പെട്ടിട്ടില്ല, ദൈവസന്നിധിയിലേക്ക് കടക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഇതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഈ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. എന്താണ് അതിന് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. എന്താണ് ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ കടക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് പൂർണ്ണ സമാധാനമുള്ളൂ. അതാണ് എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട ആ സ്വസ്ഥത എന്ന് പറയുന്നത്, ദൈവ സാന്നിധ്യത്തിൽ കടക്കുമ്പോഴുള്ള സ്വസ്ഥത. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് സ്വർഗം എന്ന സ്വസ്ഥതയല്ല, ഈ ഭൂമിയിൽ ദൈവ സാന്നിധ്യത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്വസ്ഥതയാണ്. ആ സ്വസ്ഥതയിലേക്ക് ഒരു മനുഷ്യനും കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ആ തിരശ്ശീല. അന്നേരം അതില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു മനുഷ്യനും അവന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം ലഭിക്കുന്നില്ല. ആ പൂർണ്ണ സമാധാനമില്ലാത്ത യാഗവും വഴിപാട് വിനർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും തുടർച്ചയായി ഇവർ അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം പാപം നീക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യന് പൂർണ്ണ സമാധാനം ലഭിക്കുന്നില്ല. അടുത്ത വാക്യം പത്താമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ. ഭക്ഷണപാനീയങ്ങൾ, വിവിധ ശുദ്ധീകരണ പ്രക്രിയകൾ മുതലായവ മാത്രമാണത് ദൈവം പുതിയതായിട്ടുള്ള ഉടമ്പടി ഏർപ്പെടുത്തുന്നതുവരെ വെച്ചിരിക്കുന്ന ബാഹ്യാചാരങ്ങളാണ്. എന്താണ് ഈ ബാഹ്യാചാരങ്ങൾ? ഈ ബാഹ്യാചാരങ്ങൾ കൊണ്ട് പുറമേയുള്ള വിശുദ്ധി മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ പാപഹൃദയത്തെ മാറ്റാൻ കഴിയാത്ത ബാഹ്യമായ നിയമങ്ങളും ചട്ടങ്ങളും മാത്രമാണത്. അതുകൊണ്ട് മനുഷ്യന്റെ പാപഹൃദയത്തെ മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത് വരെ ഉള്ള, അതാണ് പറഞ്ഞിരിക്കുന്നത്, ശുദ്ധീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീയ നിയമങ്ങളാണ്. പുതിയ ഉടമ്പടിയിൽ കൂടി യഥാർത്ഥ ശുദ്ധീകരണം സ്ഥാപിക്കുന്നത് വരെ ഉള്ള ആചാരങ്ങൾ മാത്രമാണ് ഇതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത്രയുമാണ് പഴയ ഉടമ്പടിയിൽ അല്ലെങ്കിൽ പഴയ കൂടാരത്തിൽ നടന്നിരുന്ന കാര്യങ്ങൾ. പഴയ കൂടാരത്തിലെ ശുശ്രൂഷ, പഴയ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്കുണ്ടായിരുന്ന യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് പുറമേയുള്ള ശുദ്ധീകരണം മാത്രമാണ്. അവരുടെ മനസാക്ഷിക്ക് ശുദ്ധീകരണമില്ല, അവരുടെ പാപഹൃദയം നീക്കപ്പെട്ടില്ല, അവരുടെ മനസാക്ഷിയിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ദൈവിക സാന്നിധ്യത്തിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ, ഇങ്ങനെ ഒരു മനുഷ്യനും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ ദൈവിക സ്വസ്ഥതയിൽ തുടർച്ചയായിട്ട് ജീവിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്വസ്ഥതയിൽ 24/7 ആ മനുഷ്യൻ ജീവിക്കുകയാണ്. അതാണ് യേശു ക്രിസ്തു, രണ്ടാം മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതത്തെപ്പറ്റി ഒരു പ്രവചന രൂപത്തിൽ സങ്കീർത്തനത്തിൽ കൂടി ദാവീദ് പറയുന്നുണ്ട്. ദാവീദിന്റെ സങ്കീർത്തനം 16-ാമത്തെ സങ്കീർത്തനം അതിന്റെ 8, 10, 11 വാക്യങ്ങളിൽ ദാവീദ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ളൊരു പ്രവചനമാണത്. അത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുകയാണ്, അത് ദാവീദിനെ പറ്റി പറയുന്നതല്ല, അത് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ്. ആ വാക്യമാണെങ്കിൽ നമുക്ക് എടുക്കാം, നമുക്ക് സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്. 16-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകല്ല. ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്ന കാര്യമാണിത്. താഴേക്ക് വരുമ്പോൾ പറയാണ്, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളുണ്ട്. അന്നേരം ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ വലതുഭാഗത്ത് സന്തോഷ പരിപൂർണതയിൽ ആത്മാവിൽ ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് പത്രോസ് എടുത്ത് പറയുന്നുണ്ട്, ദാവീദ് വരാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞത്. കാരണം ദാവീദിന്റെ ശരീരം ദ്രവിച്ചു, തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ കഴിയുകയില്ല എന്ന് ദാവീദ് പറഞ്ഞു യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. അന്നേരം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ആത്മാവിൽ ജീവിക്കുകയാണ്, ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ. എന്നാൽ യേശുക്രിസ്തു അങ്ങനെ ജീവിച്ചു എന്ന് മാത്രമല്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഉള്ളതാണ് അടുത്ത വാക്യം മുതൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ 11-ാമത്തെ വാക്യം മുതൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചോദിക്കാം, ഞാനത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. ക്രിസ്തു വരുവാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനായിട്ടാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, വരുവാനിരിക്കുന്ന നന്മകൾ എന്നത് സ്പിരിച്വൽ ഗിഫ്റ്റുകളാണ്, സ്പിരിച്വൽ ആത്മീയ നന്മകളാണ്, ഭൗതിക നന്മകളല്ല. ഭൗതിക നന്മകൾക്ക് തരാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു വരേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. അതാണ് 10-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലും യേശു ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനുമാണ്. മഹാപുരോഹിതനുമായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി കടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു യഥാർത്ഥ കൂടാരത്തിലേക്ക്, പഴയ നിയമത്തിലെ നമ്മൾ 1-ാമത്തെ വാക്യം മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കണ്ട അതിന്റെ റിയാലിറ്റി ആയിട്ടുള്ള സ്വർഗീയ കൂടാരത്തിലേക്ക് യേശു ക്രിസ്തു കടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കടന്നിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഇത് വളരെ അഗാധമായിട്ടുള്ള, അതിമഹത്വമായിട്ടുള്ള ഒരു സത്യമാണ് എബ്രായ ലേഖനകർത്താവ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തന്നെ പിശാചിന്റെ അടിമത്തത്തിലായി, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വേർപെട്ടു, ആത്മാവിലെ കൂട്ടായ്മ അസാധ്യമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെപ്പറേഷനെ കാണിച്ചിരുന്ന കാര്യമായിരുന്നു വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വിഭജിച്ച ആ തിരശീല. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പാപരഹിതനായ ദൈവകുഞ്ഞാടായിട്ട് വന്നു, പാപരഹിത യാഗമാകേണ്ടതിന് ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിച്ചു. നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ചു. യേശു ക്രിസ്തു തന്റെ ശരീരം യാഗമായിട്ട് അർപ്പിച്ചു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ദേവാലയത്തിന്റെ തിരശീല രണ്ടായിട്ട് ചിന്തിക്കൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം റെസ്റ്റോർ ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആട്ടുകൊറ്റന്മാരുടെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തു ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുത്ത് കളിച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് യേശു ക്രിസ്തു ആ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കയറുകയാണ്. അതിന്റെ ഒരു റിസംബ്ലൻസ് ആയിട്ടാണ്, അതിന്റെ ഒരു തെളിവായിട്ടാണ് ഭൂമിയിലെ വിശുദ്ധ മന്ദിരത്തിലെ കൂടാരത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴേക്ക് രണ്ടായിട്ട് വീഴുന്നത്. അത് കാണിക്കുന്നത് ദൈവസാന്നിധ്യത്തിലേക്കുള്ള വഴി തുറന്നു എന്നുള്ളതാണ്. അതാണ്, അത് എബ്രായ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ് എബ്രായ ലേഖനത്തിൽ അവിടെ വിവരിക്കുന്നത്. എന്നിട്ട് അതിന്റെ 13-ാമത്തെയും 14-ാമത്തെയും വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി എന്താണ് സംഭവിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ എന്നേക്കുമായി ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. എറ്റേണൽ റിഡംഷൻ, വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, യേശുക്രിസ്തുവിന്റെ എറ്റേണൽ റിഡംഷൻ സാധിച്ചു. ഇതെങ്ങനെയാണ് സാധിച്ചതെന്നുള്ളത് ഞാൻ പിന്നീട് കൂടുതൽ വിശദീകരിക്കാം. അങ്ങനെ അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, ശുദ്ധി മാത്രമാണ് വരുത്തുന്നത് എങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്തം എന്താണ് നമുക്ക് സാധിച്ചതെന്ന് അവിടെ പറയണം. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നമ്മുടെ മനസാക്ഷിയാണ് ശുദ്ധീകരിക്കുന്നത്. പഴയ ഉടമ്പടിയിലെ കാളകളുടെയും കോലാട്ടുകെട്ടുകാരന്മാരുടെയും രക്തം പാപങ്ങളെ മറയ്ക്കുകയും ബാഹ്യമായി മാത്രം ശുദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം മനുഷ്യന്റെ ഹൃദയത്തിലെ പാപത്തെ നീക്കിക്കളയുന്നു, നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നു. പാപത്തിന്റെ ഫലങ്ങൾ എന്നേക്കുമായി നീക്കപ്പെട്ട് ശുദ്ധമായ ഒരു മനസാക്ഷിയോടുകൂടി കർത്താവിനെ സേവിക്കുവാനത് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പരിപൂർണമായിട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു, നമ്മുടെ പാപഹൃദയം മാറ്റപ്പെടുന്നു, നമ്മുടെ മനസാക്ഷി നിർജീവ പ്രവൃത്തികളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് അതിന്റെ എബ്രായലേഖനം 10-ാമത്തെ അധ്യായത്തിലേക്കും പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, 10-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവട്ടത്തിൽ ശരീരം കഴുകപ്പെട്ടവരായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂട്ട് പരമാർത്ഥ ഹൃദയത്തോട് തോല്ലുക. അതായത് നമ്മുടെ മനസാക്ഷിക്ക് ഇനി നമ്മളെ കുറ്റം വിധിക്കാനായിട്ട് കഴിയത്തില്ല, കാരണം യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കുന്നു. ഒരു എന്റെ ജീവിതത്തിൽ ഉള്ള എല്ലാ പാപങ്ങളെയും യേശുക്രിസ്തുവിന്റെ രക്തം ശുദ്ധീകരിക്കുന്നു. പുറമേയുള്ള ശുദ്ധീകരണമല്ല, അകത്തേക്ക് കടന്ന് നമ്മുടെ പാപത്തിൽ നമ്മൾ ശുദ്ധീകരിക്കും. ഇതാണ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് സാധിച്ചത്? അടുത്ത വാക്യം പറയാണ് നിത്യാത്മാവിനെ, മുമ്പിൽ പറഞ്ഞാണ് ഇറ്റ് ഈസ് എൻ എറ്റേണൽ റിഡംഷൻ, അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഈ കാര്യങ്ങളെല്ലാം ജഡീക ശുദ്ധിയാണ് വരുത്തിയെങ്കിൽ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ചിട്ട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ, അതിവിശുദ്ധ സ്ഥലത്ത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാനായി നമ്മുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജവാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായിട്ട് ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ ആദ്യത്തെ ഉടമ്പടി നിലനിന്നിരുന്നപ്പോൾ മനുഷ്യനാൽ ആ നിയമം ലംഘിച്ചുകൊണ്ടേയിരുന്നു. ആദ്യത്തെ ഉടമ്പടിയിൽ ലംഘനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു. ന്യായപ്രമാണം കൊടുത്തപ്പോൾ ആദ്യത്തെ ഉടമ്പടി ചെയ്തപ്പോൾ അവരുടെ ഹൃദയത്തിലെ പാപം നിമിത്തം, അവരുടെ ബലഹീന നിമിത്തം, അവർ പാപങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ലംഘനം നിമിത്തം ആ ഉടമ്പടി ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ആ ഉടമ്പടി ബ്രേക്ക് ചെയ്ത് ദൈവമായിട്ടുള്ള ശത്രുത്വത്തിലായിരുന്ന അവരെ ദൈവമായിട്ട് നിരപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. യേശുക്രിസ്തുവിന്റെ പാപപരിഹാരമായിട്ടുള്ള മരണത്തിൽ കൂടി ദൈവമായിട്ട് ഒരു മനുഷ്യൻ നിരപ്പിലേക്ക് വരുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നൊരു വീണ്ടെടുപ്പ് നടന്നു. ദൈവം നമ്മളെ, യേശുക്രിസ്തു നമ്മളെ ദൈവമായിട്ട് നിരപ്പിച്ചു. ഈ ഉടമ്പടിയിൽ കൂടി നാം നിരപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ക്രിസ്തു മൂലം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോടുകൂടെ നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കൊലോസ്യലേഖനം 1:21 പറയുകയാണ്, ഒരിക്കൽ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തിൽ നകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കലും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ക്രിസ്തു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യ നിയമത്തിൽ നിന്നുള്ള ലംഘനങ്ങളിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവമായിട്ടുള്ള ഒരു റെസ്റ്റോറേഷനിലേക്ക് ദൈവം യേശു ക്രിസ്തു കൊണ്ടുവന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു, തിരശ്ശീല കീറി നമ്മളെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കയറ്റി. മാത്രമല്ല, അത് മാത്രമല്ല അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, അത് നമ്മളെ വീണ്ടെടുത്തു നിരപ്പിച്ചു എന്നും മാത്രമല്ല അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഉടമ്പടിയിൽ കൂടി നമ്മുടെ പാപം മോചിച്ചു നമ്മളെ ദൈവമായിട്ടുള്ള നിരപ്പിച്ചു എന്നും മാത്രമല്ല, ആ നിരപ്പിച്ചതിന് ശേഷം അതിമഹത്വമായിട്ടുള്ള വാഗ്ദത്തങ്ങൾ നമ്മൾ തന്നിരിക്കുകയാണ്. നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം, എറ്റേണൽ ഇൻഹെറിറ്റൻസ് നമുക്ക് തരികയാണ്. എ പ്രോമിസ് ഓഫ് എറ്റേണൽ ഇൻഹെറിറ്റൻസ്. എറ്റേണൽ റിഡംഷൻ എന്ന് പറയുന്നത് പാപങ്ങളെ മോചിക്കുന്നതാണ്, നമ്മുടെ പാപങ്ങൾ എന്നേക്കുമായിട്ട് നീക്കുന്നതാണ്. അത് യേശുക്രിസ്തുവിന്റെ എറ്റേണൽ യാഗം കൊണ്ടാണ് നമുക്ക് സാധിച്ചത്. അതാണ് മോൾ പറഞ്ഞിരിക്കുന്നത്, തന്നെത്താൻ നിഷ്കളങ്കനായി ദൈവത്തിന് നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി ദൈവത്തിന് അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ എറ്റേണൽ സാക്രിഫൈസ് കൊണ്ട് എറ്റേണൽ റിഡംഷൻ ലഭിച്ചു. എറ്റേണൽ റിഡംഷൻ മാത്രമല്ല ലഭിച്ചത്, എറ്റേണൽ ഇൻഹെറിറ്റൻസിന് നമ്മൾ അവകാശിയായിട്ടുണ്ട്. ആ എറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിമഹത്വമായിട്ടുള്ള വാഗ്ദത്തങ്ങൾ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ഉടമ്പടിയിൽ കൂടി ഒരു മനുഷ്യന് കിട്ടുന്ന ആത്മീയ നന്മകളാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് റോമാലേഖനം 5:10 വാക്യത്തിൽ നിരന്നതിന് ശേഷം നമുക്ക് എന്താണ് ലഭിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ കൊരിന്ത്യലേഖനം 5:18 കൊലോസ്യലേഖനം 1:21 പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളായിരുന്നവരെ ദൈവത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിരപ്പിച്ചുവെന്നാണ്. എന്നാൽ റോമാലേഖനം 5:10 പറയുകയാണ്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നാം അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. എറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എറ്റേണൽ ലൈഫാണ്. ആ എറ്റേണൽ ലൈഫിനോട് കൂടി നമുക്ക് കിട്ടുന്ന എറ്റേണൽ നന്മകളാണ്. ഈ കാര്യങ്ങളാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. അതായത് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് മുഴുവൻ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ പറ്റിയാണ്, സ്പിരിച്വൽ നന്മകളെ പറ്റിയാണ്. കാരണം ഈ എബ്രായ ക്രിസ്ത്യാനികൾ ഭൗതികമായിട്ട് ഒന്നുമില്ലാത്തവരാണ്, അവർക്കെല്ലാം നഷ്ടപ്പെട്ടവരാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വായിക്കും, അവർ പീഡിക്കപ്പെടുന്നവരാണ്, അവർക്ക് സമ്പത്തുകൾ നഷ്ടപ്പെട്ടവരാണ്. അവർക്ക് കൂടുതൽ സമ്പത്ത് ലഭിക്കുമെന്നോ കൂടുതൽ രോഗസൗഖ്യം ലഭിക്കുമെന്നോ ഇല്ലെങ്കിൽ വണ്ടി ലഭിക്കുമെന്നോ കാർ ലഭിക്കുന്നു ഇതൊന്നുമല്ല പറയുന്നത്. ഇന്നത്തെ പ്രാസംഗികർ പറയുന്ന കാര്യങ്ങളെയല്ല അവർ പറയുന്നത്. എബ്രായ ലേഖനകർത്താവ് അവരത് പറയുകയാണ്, യു റിസീവ്ഡ് ആൻ എറ്റേണൽ ഇൻഹെറിറ്റൻസ്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇത് എറ്റേണൽ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്, യേശുക്രിസ്തു എങ്ങനെയാണ് അതിനെ ഉറപ്പിച്ചത്, എങ്ങനെയാണ് അത് റാറ്റിഫൈ ചെയ്ത് ഉറപ്പിച്ചത് എന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 16 വാക്യത്തിൽ പറയുകയാണ്, അത് നിമിത്തം ആദ്യ നിയമത്തിൽ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട്, വീണ്ടെടുപ്പിനായിട്ട് മരണമാണുണ്ടായതെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ലഭിക്കുന്നത് എറ്റേണൽ ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള നിത്യജീവനാണ് എന്നുള്ളത് 15 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആ ഇൻഹെറിറ്റൻസ് ലഭിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിയുവാൻ സ്ഥാപിക്കും. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ട്രാൻസ്ലേഷനിലാണ്, മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയ ആളുടെ മരണം കൊണ്ടാണ് അത് സ്ഥാപിക്കപ്പെടുന്നതിന്റെ ആവശ്യമുള്ളത്. മരണപത്രം എഴുതിയ ആൾ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സാധ്യതയില്ല, അതിന് മരണശേഷം മാത്രമേ അതിന് സാധ്യതയുണ്ടാവുകയുള്ളൂ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൽ കൂടിയുള്ള ഉടമ്പടി, യേശുക്രിസ്തു സ്ഥാപിച്ച ആ ഉടമ്പടി, യേശുക്രിസ്തു അത് ഉറപ്പിച്ചത് തന്റെ മരണത്തോടു കൂടിയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഉടമ്പടി പറയുന്നുണ്ട്, യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇത് എന്റെ രക്തത്തിന്റെ പുതിയ ഉടമ്പടിയാകുന്നു. പഴയ നിയമത്തിൽ മോശ സ്ഥാപിച്ചതുപോലെ തന്നെ യേശുക്രിസ്തു തന്റെ രക്തം കൊണ്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. എന്നാൽ ആ ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പ് വരുന്നത് യേശുക്രിസ്തു മരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്. പുതിയ ഉടമ്പടി നിയമാനുസൃതമായി സ്ഥാപിക്കപ്പെടുന്നെങ്കിൽ അത് ഉണ്ടാക്കിയയാളുടെ മരണത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് എബ്രായ ലേഖനകർത്താവ് ഇവിടെ സ്ഥിരീകരിക്കുന്നത്. ഇവിടെ വീണ്ടും തെളിയിക്കുന്ന ഒരു സത്യം, യേശുക്രിസ്തു തന്റെ രക്തം വഴി, യേശുക്രിസ്തുവിന്റെ ജീവൻ അർപ്പിക്കുമ്പോഴാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം അവൻ ആ പുതിയ ഉടമ്പടിയെ മധ്യസ്ഥനായിട്ടുള്ള മഹാപുരോഹിതനായിട്ട് ജീവിക്കുകയാണ്, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുകയാണ്. അന്നേരം യേശുക്രിസ്തുവിന്റെ രക്തം സ്ഥാപിച്ച് ഒരു ഉടമ്പടി സ്ഥാപിച്ചു, അതിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആ ഉടമ്പടിയിലുള്ള എല്ലാ സ്പിരിച്വൽ ഗിഫ്റ്റുകളും ഉണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിൽ ഉവ എന്നാണ്. ആ വാഗ്ദത്തങ്ങൾ സ്പിരിച്വലാണ്, വീണ്ടും പറയട്ടെ, സ്പിരിച്വലാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭൗതിക വാഗ്ദത്തങ്ങളല്ല, ആ ഭൗതിക വാഗ്ദത്തങ്ങൾ പ്രസംഗിക്കുന്നവർ കള്ളപ്രവാചകന്മാരാണ്, പഴയ ഉടമ്പടിയുടെ പ്രസംഗികരാണ്. അത് നമ്മൾ ഇന്ന് കേൾക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതാണ്, യേശുക്രിസ്തു രക്തം കൊണ്ടാണ് ആ ഉടമ്പടിയെ ഉറപ്പിച്ചത്, തന്റെ രക്തം കൊണ്ട് അത് സീൽ ചെയ്യുക. ആ സീൽ ചെയ്തിട്ട് ആ കോൺട്രാക്റ്റിലേക്ക് നമ്മളെ പ്രവേശിക്കാനായിട്ട് വിളിക്കുകയാണ്. നമ്മൾ അതിൽ പ്രവേശിക്കുമ്പോൾ അതിന്റെ സ്പിരിച്വൽ ഗിഫ്റ്റുകൾക്ക് നമ്മൾ വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാം. നമുക്ക് പ്രാപിക്കാതെയും ഇരിക്കാം വിശ്വാസം നമുക്ക് ലഭിച്ച ആത്മീയ നന്മകൾ. എന്നിട്ട് പഴയ നിയമവും ഇങ്ങനെയാണ് സ്ഥാപിച്ചത്. അപ്പോൾ എപ്പോഴും ദൈവം ഒരു ഉടമ്പടി എപ്പോഴും സ്ഥാപിക്കുന്നത് രക്തം ചൊരിഞ്ഞിട്ടാണ്. രക്തം ചൊരിയാതെ ഉടമ്പടികൾ കർത്താവ് സ്ഥാപിക്കാറില്ല. പഴയ ഉടമ്പടി സ്ഥാപിച്ചത് അങ്ങനെയാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം, നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം ആ നിയമത്തെ ഉറപ്പിക്കുവാനായിട്ട്. പക്ഷെ നിയമം എന്നുള്ളത് ഉടമ്പടിയാണ്, മലയാളത്തിലെ ട്രാൻസ്ലേഷനിൽ നിയമം നിയമം എന്ന് പറയുന്നത് ഉടമ്പടിയാണ്, അല്ലാതെ ലോ അല്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് മരിച്ച ശേഷമാണല്ലോ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്, നിയമകർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം ഉടമ്പടിക്ക് സാധുതയില്ല. അതുകൊണ്ട് തന്നെ ആദ്യ നിയമവും ഫസ്റ്റ് കവനന്റും രക്തം കൂടാതെയല്ല സ്ഥാപിച്ചത്, അതും രക്തം വഴിയാണ് സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം അതിന്റെ 24-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ആ കാര്യമാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാം. പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ നിയമപുസ്തകമെടുത്ത് ജനം കേൾക്ക് വായിച്ചു, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കും എന്ന് അവർ പറഞ്ഞു. അന്നേരം അവർ പറയാണ് വി ആർ എൻട്രിങ് ദിസ് കവനന്റ്, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിക്കാം, അതോടുകൂടി യഹോവ കൽപ്പിച്ച ഭൗതിക നന്മകൾ ആ ഉടമ്പടിയിലുള്ള നന്മകളും ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ. അന്നേരം അപ്പോൾ മോശ രക്തം എടുത്ത് ജനത്തിന്മേൽ തളിച്ചു, ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ രക്തം ഇത് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പഴയ ഉടമ്പടി സ്ഥാപിച്ചത്. പുതിയ ഉടമ്പടി എങ്ങനെയാണ് സ്ഥാപിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയാണ്, ഇത് എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു എന്ന് പറയാണ്. അങ്ങനെ പഴയ ഉടമ്പടി സ്ഥാപിച്ചത് കാളകളുടെയും ആട്ടുകൊട്ടന്മാരുടെയും രക്തം വെച്ചിട്ടാണെങ്കിൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ലൂക്കോസ് 22:20, അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിന്റെ പുതിയ ഉടമ്പടിയാകുന്നു. ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ്. അതിന് പഴയതും പുതിയതുമായിട്ടുള്ള രണ്ട് ഉടമ്പടികളും ഇങ്ങനെ തന്നെ സാധിച്ചത്, കാരണം രക്തം മൂലമാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണ പ്രകാരം ഏകദേശവും സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. കാരണം എന്താണ്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് പറയാൻ കാരണം രക്തത്തിൽ ജീവനുണ്ട്, ജീവൻ ചൊരിഞ്ഞിട്ടാണ് ഉടമ്പടി ഉറപ്പിക്കുന്നു. പഴയതും പുതിയതുമായിട്ട് രണ്ട് ഉടമ്പടികളും രക്തം മൂലം സ്ഥാപിച്ചു. മരണശേഷം രക്തം കൊണ്ടാണ് ഉടമ്പടി പ്രാബല്യത്തിലേക്ക് വരുന്നത്. ഉടമ്പടി എഴുതാമെങ്കിലും അത് പ്രാബല്യത്തിൽ വരുന്നത് മരണം കൊണ്ട്, രക്തം കൊണ്ടിട്ടാണ്. മോശ ഉടമ്പടി സ്ഥാപിച്ച് ആളുകളുടെയും ആട്ടുകൊട്ടാരുടെ രക്തം ചൊരിഞ്ഞുകൊണ്ടാണെങ്കിൽ, അത് തളിച്ചുകൊണ്ടാണെങ്കിൽ, യേശു ക്രിസ്തു മരിക്കുന്നതോടുകൂടിയാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീണ്ടും റിപ്പീറ്റഡായിട്ട് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ പൗരോഗത്യ ശുശ്രൂഷ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. യേശു ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനു മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു ക്രിസ്തു മഹാപുരോഗതി ശുശ്രൂഷ ചെയ്തിട്ടില്ല. അത് അബ്രഹാം ലിങ്കൻ അടുത്ത പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇങ്ങനെ ഈ ഉടമ്പടിയുടെ കീഴിൽ വരുന്ന വ്യക്തികൾക്ക് അതിലെ വാഗ്ദത്തങ്ങളെല്ലാം അവകാശമാണ്. പഴയ ഉടമ്പടിയിലുള്ളവർക്ക് ഭൗതിക വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്ന പോലെ പുതിയ ഉടമ്പടിയിലുള്ളവർക്ക് പുതിയ നിയമത്തിന്റെ ആത്മീയ വാഗ്ദത്തങ്ങൾ അവകാശമാണ്. 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും, സ്പിരിച്വൽ ബ്ലെസ്സിംഗ്. ഈ പഴയ കോൺട്രാക്ടും കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ബ്ലെസ്സിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ദൈവം അതിന് ബാധ്യസ്ഥനുമല്ല. ദൈവം ചിലപ്പോൾ തന്നേക്കാൻ തന്നില്ലെന്നിരിക്കാം. പക്ഷെ പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങളാണ് ഞാൻ പറയുന്നത്. അതെല്ലാം ഉവ് എന്നുള്ളതാണ്. നമ്മൾ ആമേൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. 2 കൊരിന്ത്യർ 1:10, ഗലാത്യർ 4:6 പറയാണ്, നിങ്ങൾ മക്കളാകുകൊണ്ട് അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു, അതുകൊണ്ട് നീ ഇനി അടിമയല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹൃദയത്താൽ അവകാശ്യമാകുന്നു. യു ആർ ദ ഹെയർ, യു ആർ ദ ഇൻഹെറിറ്റർ ദൈവത്തിന്റെ എല്ലാ ആത്മീയ നന്മകളിലേയും. ഇത് 21-ാമത്തെ അധ്യായവും 22-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ പറഞ്ഞ വായിച്ച വാക്യമാണ്. അവിടെ പറഞ്ഞത് ന്യായപ്രമാണ പ്രകാരം എല്ലാം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. കാരണം ലേവ്യപുസ്തകം 17:11 പറയാണ്, ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാകുന്നു, അതുകൊണ്ട് യാഗപീഠത്തിൽ അർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്യുവാൻ ഞാൻ അതിലിരിക്കുന്നു. ഒരു ജീവൻ അടങ്ങിയ രക്തമാണ് പാപ പരിഹാരം വരുന്നത്. അങ്ങനെ പഴയ നിയമത്തിലെ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത് രക്തം മൂലമാണ്. കാരണം ജീവൻ ചൊരിയുമ്പോഴാണ് പ്രായച്ചിത്തം വരുന്നത്, അതുവഴിയാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് ഉടമ്പടിയിൽ കയറുന്നവർക്ക് ആ ഉടമ്പടിയിലുള്ള നന്മകൾ ലഭിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ ജീവൻ എന്നത് യഥാർത്ഥത്തിലുള്ള കുഞ്ഞാടിന്റെ ജീവനാണ്. കാരണം ഇത് അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത്, സ്വർഗീയമായവയുടെ പ്രതിബിംബങ്ങളെ കാളകളുടെയും ആട്ടുകൊട്ടന്മാരുടെയും രക്തം കൊണ്ട് ശുദ്ധീകരിച്ചാൽ മതിയെങ്കിൽ സ്വർഗീയമായവയ്ക്ക് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടുള്ള ശുദ്ധീകരണമാണ് വേണ്ടത്. പഴയ നിയമത്തിലെ വിശുദ്ധ മന്ദിരം സ്വർഗീയ യഥാർത്ഥ സ്വർഗത്തിന്റെ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകവും പഴയ നിയമ യാഗങ്ങൾ യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിന്റെ പരിപൂർണ യാഗത്തിന്റെ നിഴലും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീകമായ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നിഴലായിട്ടുള്ള ഊനമില്ലാത്ത ആട്ടുകൊറ്റന്മാരുടെ രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് സാധിക്കപ്പെട്ടതെങ്കിൽ, പൊരുളായിട്ടുള്ള വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം യഥാർത്ഥ കുഞ്ഞാട്ടായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞിട്ടുള്ള വിമോചനത്തിൽ കൂടെ സാധ്യമാകുള്ളൂ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ട് പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ കടന്നതുപോലെ യേശുക്രിസ്തു ഒരിക്കലായിട്ടും എന്നേക്കുമായി തന്റെ രക്തവുമായി ദൈവസന്നിധിയായിട്ടുള്ള വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു. ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നതോടുകൂടി തിരശ്ശീല കീറി ആ വഴി ഓപ്പണായി, നമുക്ക് എപ്പോഴും പ്രവേശിക്കാനായിട്ട് അങ്ങോട്ടുള്ള പ്രവേശനവും ലഭിച്ചു. അതാണ് 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായ മനുഷ്യനിർമ്മിതമായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രയെ പ്രവേശിച്ചത്. എന്നാൽ ഇതിന്റെ റിയൽ പൊരുളിലേക്ക് എബ്രായ ലേഖന കർത്താവ് വരികയാണ്. നിഴലായ പഴയ നിയമ യാഗങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി യേശു ക്രിസ്തു തന്നെത്താൻ നിഷ്കളങ്കയാഗമായിട്ട് അർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ളതിന്റെ പ്രതിബിംബമായ മനുഷ്യനിർമ്മിത ഭൗതിക വിശുദ്ധ മന്ദിരത്തിലേക്ക് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കലേക്ക് കയറുന്ന നിഴലായിരുന്നുവെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള വിശുദ്ധ മന്ദിരത്തിലേക്ക്, സത്യകൂടാരത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് യേശു തന്റെ വിശുദ്ധ രക്തവുമായിട്ട് പ്രവേശിച്ചു എന്നേക്കുമുള്ള പാപമോചനം സാധിച്ചു. അതാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്, യേശു ഒരിക്കലായും എന്നേക്കുമായും ആളുകൾ 12-ാമത്തെ വാക്യം ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ അവൻ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിച്ചു. ആ പ്രവേശനത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധിച്ചു എന്ന് മാത്രമല്ല, അന്നു മുതൽ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരുന്ന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. യേശു ക്രിസ്തു ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരുന്ന് മധ്യസ്ഥത ചെയ്യുന്നതിനാൽ നമുക്ക് കണ്ടിന്യൂസ് ആയി ദൈവത്തിന്റെ പ്രസൻസിൽ ജീവിക്കാം, ആത്മീയ നന്മകളെ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 25-26 വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ അവൻ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ എറ്റേണൽ സാക്രിഫൈസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ തന്റേതല്ലാതെ രക്തങ്ങളോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ ക്രിസ്തുവിന് വീണ്ടും 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 ഈ യാഗം കഴിക്കേണ്ട കാര്യമില്ല. അതിന് കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ യാഗം നടക്കുന്നത് എറ്റേണിറ്റിയിലാണ്, നിത്യതയിലാണ്. അതുകൊണ്ടാണ് ആ നിത്യത എന്നുള്ളത് വളരെ അനേക പ്രാവശ്യം ഈ വാക്ക് ഇതിലൂടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് നിത്യാത്മാവിനാൽ തന്നെത്താൻ യേശു ക്രിസ്തു നിത്യ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അവിടെ പറയുകയാണ് ആദ്യ മരണത്തിലെ ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടെ പറഞ്ഞിരിക്കുകയാണ് എറ്റേണൽ റിഡംപ്ഷൻ, എറ്റേണൽ ഇൻഹെറിറ്റൻസ്, എറ്റേണൽ സാക്രിഫൈസ് ഇൻ ദ എറ്റേണിറ്റി. യേശുക്രിസ്തുവിന്റെ യാഗം നടക്കുന്നത് എറ്റേണിറ്റിയിലാണ്. പഴയ നിയമത്തിലേക്ക് നമ്മളിത് പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുന്നു, എനിക്ക് സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പറയാം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് യാഗങ്ങൾ കഴിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ മഹാപാപ പരിഹാര ദിനം പറയുകയാണ്. 16-ാമത്തെ അധ്യായത്തിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് ആട്ടുകൊറ്റന്മാരെ കൊണ്ടുവരുന്നുണ്ട്. ഒരു ആട്ടുകൊറ്റൻ അസസേലിന്റെ ആടും ഒരു ആട്ടുകൊറ്റൻ പാപയാഗമായിട്ട് അർപ്പിക്കപ്പെടുന്നതും അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് വിശദീകരിക്കുന്നില്ല. അതിന്റെ ഒരു കാര്യം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് 14-ാമത്തെ വാക്യത്തിൽ പറയണം, അവൻ കാളയുടെ രക്തം എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ടുള്ള കൃപാസനത്തിന് മേൽ തളിക്കണം. അവൻ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്തുകൊണ്ട് രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം ചൊരിഞ്ഞതുപോലെ തന്നെ ഇതിന്റെ രക്തം കൊണ്ടും കൃപാസനത്തിന് മേലും കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം. 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയുള്ള യാഗപീഠത്തിൽ ചെന്ന് അതിനും പ്രായശ്ചിത്തം കഴിക്കണം. കാളയുടെ രക്തവും കോലാട്ടുകൊറ്റന്റെ രക്തവും കുറേശ്ശിയെടുത്ത് യാഗപീഠത്തിന്റെ കൊമ്പുകളിന്മേൽ പുരട്ടണം. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മഹാപരിഹാര ദിവസം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതൻ കാളയുടെയും കോലാട്ടുകൊറ്റന്റെയും രക്തവുമായിട്ട് കൃപാസനത്തിലേക്ക് ചെന്ന് അവിടെ യാഗമർപ്പിക്കുകയാണ്. ഇതേ കാര്യങ്ങൾ വർഷാവർഷം തുറന്നുകൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ എറ്റേണൽ സാക്രിഫൈസ് ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ളതും സ്വർഗത്തിലാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണം ജെറുസലേമിന്റെ പുറത്ത് ഗോൽഗോഥായത്തിൽ നടന്ന ഒരു മനുഷ്യന്റെ രക്തസാക്ഷി മരണമല്ല, അത് ഒരിക്കലായിട്ട് നടന്ന ഒരു മരണമല്ല, ഇല്ലെങ്കിൽ ഭൂമിയിൽ നടന്ന ഒരു സംഭവമല്ല, അത് നടന്നത് നിത്യതയിലാണ്. പഴയ പുരോഹിതന്മാരെ പോലെ ആണ്ടുതോറും യേശുക്രിസ്തു യാഗമായിട്ട് അർപ്പിക്കപ്പെടേണ്ടതില്ല. കാരണം കാലസമ്പൂർണതയിൽ തന്റെ ശരീരം ഒരിക്കലായും എന്നേക്കുമായി യേശുക്രിസ്തു ക്രൂശിൽ അർപ്പിച്ചു, തന്റെ വിരക്തം വിശുദ്ധ മന്ദിരത്തിൽ ചുരുകയും ചെയ്തു. ദൈവത്തിന്റെ കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റെ തന്റെ രക്തം താൻ സമർപ്പിച്ചത് സ്വർഗത്തിലെ അതിവിശുദ്ധ സ്ഥലത്താണ്. അതിവിശുദ്ധ സ്ഥലത്ത് സ്വർഗത്തിലായതുകൊണ്ട് ആ രക്തത്തിന്റെ ശക്തി കാലങ്ങളും സമയങ്ങളും ദേശങ്ങളും എല്ലാം അതിജീവിക്കുന്നതാണ്. ഇറ്റ് ഇസ് ആൻ എറ്റേണൽ സാക്രിഫൈസ്. എറ്റേണിറ്റിയിൽ നടന്നതായതുകൊണ്ട് അതിന് സമയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഏത് സമയത്തുമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലായിട്ട് വിശ്വസിക്കുമ്പോൾ ആ പാപമോചനം സാധ്യമാകുന്നത് യേശുക്രിസ്തുവിന്റെ മരണം എറ്റേണിറ്റിയിൽ നടന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കേണ്ട ആവശ്യമില്ല. ആകെ അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടി വന്നു, കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ, അതായത് കാലസമ്പൂർണതയിൽ, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ആ ഒരിക്കലായിട്ടുള്ള യാഗം കൊണ്ട്, ഒരിക്കലായിട്ടുള്ള ദൈവസന്നിധിയിലേക്കുള്ള പ്രത്യക്ഷത കൊണ്ട് അവൻ എറ്റേണലായിട്ടുള്ള റിഡംഷൻ സാധിച്ചു. അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ സമയത്തുമുള്ള വിശ്വസിക്കുന്ന എല്ലാവർക്കും അവന്റെ വീണ്ടെടുപ്പ് സാധ്യമാണ്. വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അതിനുശേഷം സകല ജാതികളിലും സകല ഗോത്രങ്ങളിലും സകല രാഷ്ട്രങ്ങളിലും സകല ഭാഷകളിലുമുള്ള അനേക ആൾക്കാർ വെള്ളനിലയെങ്കിൽ ധരിച്ചുകൊണ്ട് കുരുത്തോലയുമായിട്ട് സിംഹാസനത്തിന് മുമ്പിൽ നിന്നിട്ട് പറയുകയാണ്, രക്ഷ എന്നുള്ളത് കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 3:25 പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക്, എല്ലാ കാലത്തും വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:2 പറയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് മാത്രമുള്ള പ്രായച്ചിത്തമല്ല, നമ്മുടേതിന്റെ മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന്റെയും പ്രായച്ചിത്തം മാത്രം. യേശുക്രിസ്തുവിന്റെ മരണം ഒരു ലിമിറ്റഡ് അറ്റോൺമെന്റ് അല്ല, ഒരു നിത്യമായിട്ടുള്ള അറ്റോൺമെന്റ്, എറ്റേണൽ അറ്റോൺമെന്റ് ആണ്. യേശുക്രിസ്തു ദൈവത്തിന്റെ നിത്യ കുഞ്ഞാടായതിനാൽ അവന്റെ രക്തം പാപമില്ലാത്തതായതിനാൽ അവന്റെ രക്തം നിത്യ കൂടാരത്തിൽ അർപ്പിക്കപ്പെട്ടതിനാൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യമായിട്ടുള്ള രക്ഷ പ്രാപിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആ എറ്റേണൽ സാക്രിഫൈസിൽ കൂടി എറ്റേണിറ്റിയിൽ ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. 28-28 വാക്യത്തിൽ പറയാം, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമുക്ക് നാളെ ഒരു ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കുമുള്ളൊരു ഡെഫിനിറ്റ് അപ്പോയിന്റ്മെന്റ് ആണ് മരണം എന്നുള്ളത്. നമ്മൾ എപ്പോഴും ആണെങ്കിലും മരിക്കാം. ആ മരണത്തിൽ നമുക്ക്, ആ അപ്പോയിന്റ്മെന്റിൽ നമുക്ക് ഒരു ഒഴിവഴിവില്ല. ദൈവം ആ അപ്പോയിന്റ്മെന്റ് എല്ലാ മനുഷ്യർക്കും വെച്ചിരിക്കുക. മരണമെന്ന് മാത്രമല്ല, മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചു. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ടു മാൻ ടു ഡൈ വൺസ് ആൻഡ് ദെൻ ജഡ്ജ്മെന്റ്. അന്നേരം ഇത് രണ്ടും ഒരു മനുഷ്യൻ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഈ അപ്പോയിന്റ്മെന്റിലേക്ക് ഒരു മനുഷ്യൻ കടക്കേണ്ടതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവസന്നിധിയിലേക്ക്, നിത്യ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ അവൻ എറ്റേണിറ്റിയിലേക്ക് കയറുകയാണ്. അവൻ കർത്താവിന്റെ സന്നിധിയിലേക്കും എറ്റേണിറ്റിയിലേക്ക് മരിക്കുമ്പോഴേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് കർത്താവ് വരികയാണെങ്കിൽ അവൻ കർത്താവിനോടുകൂടി നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവും അങ്ങനെ തന്നെ മനുഷ്യരുടെ പാപങ്ങളെ, അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിരുന്നിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രതീക്ഷപ്പെടും. യേശുക്രിസ്തുവിന്റെ രണ്ട് ശുശ്രൂഷകളാണ് ഈ അധ്യായത്തിൽ തുടർച്ചയായിട്ട് പറഞ്ഞത്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ സ്വർഗീയ മന്ദിരത്തിലെ വിശുദ്ധമായിട്ടുള്ള എറ്റേണിറ്റിയിലെ യാഗം. രണ്ട്, ദൈവത്തിന്റെ സന്നിധിയിലുള്ള ദൈവത്തിന്റെ മധ്യശുശ്രൂഷ. ഇനി അടുത്തൊരു ശുശ്രൂഷ യേശുക്രിസ്തുവിന്റേതുണ്ട്. അത് യേശുക്രിസ്തു ഭൂമിയിൽ മടങ്ങി വന്ന് നിത്യരാജാവായിട്ട് വരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ പാപം കൂടാതെ രണ്ടാമത് ഭൂമിയിൽ വന്നിട്ട് പ്രത്യക്ഷനാകും. അന്ന് കർത്താവിന്റെ കൂടെ എറ്റേണിറ്റിയിലേക്ക് പ്രവേശിച്ചവർ, നിത്യതയിലേക്ക് പ്രവേശിച്ചവർ, നിത്യജീവൻ ലഭിച്ചവർ, അവർ കർത്താവിനോടുകൂടി നിത്യ പുരോഹിതന്മാരായിട്ട്, നിത്യ രാജാക്കന്മാരായിട്ട് ഭൂമിയിൽ വാഴാനായിട്ട് പോവുകയാണ്. ഇതാണ് എബ്രായലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ ചുരുക്കം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നുന്നു, സമയത്തിൽ നിർത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ക്ലാരിറ്റിയോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും വിശദീകരിക്കാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കാം.